ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. തിരുവനന്തപുരം നഗരത്തിൽ യൂറോപ്യൻ വാസ്തുശൈലിയിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു കെട്ടിടത്തിന് പുനർനാമകരണം നടന്നത് വലിയ വാർത്തയായിരിക്കില്ല പലർക്കും. പക്ഷെ അതൊരു ചരിത്ര സംഭവമാണ് എന്ന് ചിലർക്കെങ്കിലും മനസ്സിലാകും. കാരണം ഇന്നലെ വരെ ഇംഗ്ലണ്ടിലെ വിക്ടോറിയ രാജ്ഞിയുടെ സ്മരണയിൽ അറിയപ്പെട്ടിരുന്ന കെട്ടിടം ഇപ്പോൾ വെങ്ങാനൂരിലെ പ്ലാവറത്തറ കുടിയിൽ അയ്യന്റെയും മാലയുടെയും മകന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. കൊളോണിയൽ ചരിത്രത്തിന്റെ സ്മാരകമായി ഉയർന്നു നിൽക്കുന്ന വിജെറ്റി ഹാൾ അധസ്ഥിതർക്കു വേണ്ടി പോരാടിയ ഒരാളുടെ പേരിലേക്ക് മാറ്റപ്പെടുന്നത് എങ്ങനെയാണ് ചെറിയ കാര്യമാവുക?
വിജെറ്റി ഹാൾ അയ്യങ്കാളിയുടെ നാമധേയം നൽകണം എന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്.
ഇംഗ്ലണ്ടിലെ വിക്ടോറിയ രാജ്ഞിയുടെ കിരീടധാരണത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സ്മരണയ്ക്കാണ് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ അഥവാ വിജെറ്റി ഹാൾ നിർമ്മിച്ചത്. തിരുവിതാംകൂർ രാജാവായ ശ്രീമൂലം തിരുനാടിന്റെ കാലഘട്ടത്തിലാണ് ഹാൾ നിർമ്മാണം. വിക്ടോറിയ രാജ്ഞിയുടെ ഭരണത്തിന്റെ 50 വർഷത്തോടനുബന്ധിച്ചായിരുന്നു കെട്ടിട നിർമ്മാണം തുടങ്ങിയതെങ്കിലും വർഷങ്ങൾ കൊണ്ടാണ് പൂർത്തിയാക്കിയത്. 1896 കെട്ടിടം പണി പൂർത്തിയാക്കി. തിരുവിതാംകൂറിലെ ജനകീയ സഭയുടെ ആദ്യ വേദിയായിരുന്നു വിജെറ്റി ഹാൾ. ഇവിടെയാണ് അധസ്ഥിതർക്കു വേണ്ടിയുള്ള അയ്യങ്കാളിയുടെ വാക്കുകൾ ഉയർന്നത്. താഴ്ന്ന ജാതിക്കാരുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് വിജയം സമ്മാനിച്ചത് ശ്രീമൂലം സഭയിലെ അയ്യങ്കാളിയുടെ വാദങ്ങളായിരുന്നു. 1893 പട്ടിക്കും പശുവിനും കടക്കാവുന്ന വഴികളിൽ മനുഷ്യരെ വിലക്കിയ ജാതി ഇരുട്ടിന്റെ ഹിംസയെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം സഞ്ചാര സ്വാതന്ത്ര്യം എന്ന അടിസ്ഥാന മനുഷ്യാവകാശത്തിനു വേണ്ടിയുള്ള ഐതിഹാസികമായ പ്രക്ഷോഭം ആരംഭിച്ചു. അതാണ് വില്ലുവണ്ടി സമരം. മനുഷ്യന്റെ സ്വാഭിമാനത്തെയും സഞ്ചാരത്തെയും തടയുന്ന അനീതിപൂർവകമായ ജാതിവിലക്ക് ലംഘിക്കുന്ന മാനവികവും നൈതികവുമായ വിമോചനയാത്രയുടെ തുടക്കമായിരുന്നു അത്. 28 വയസ്സിലാണ് ചരിത്രപ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര അദ്ദേഹം നടത്തിയത്. അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പോലുമില്ലാതിരുന്ന രാജപാതകളിൽ കൂടി പുതിയ പ്രഭാതത്തിന്റെ മണിയടി ശബ്ദവുമായി അദ്ദേഹത്തിന്റെ വില്ലുവണ്ടി സാമൂഹിക അസമത്വത്തിന് വെല്ലുവിളിച്ചുകൊണ്ട് സഞ്ചരിച്ചു. വിദ്യാഭ്യാസം നേടാൻ അവകാശമില്ലാതിരുന്ന ജനതയ്ക്കു വേണ്ടി അദ്ദേഹം സ്വന്തമായി പള്ളിക്കൂടം തന്നെ സ്ഥാപിച്ചു. പുതുവൽ വിളാകത്ത് സ്ഥാപിച്ച കുടിപ്പള്ളിക്കൂടം ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ നടത്തി സ്കൂളാക്കി ഉയർത്തുകയും ചെയ്തു.
പഞ്ചമിമാരുടെ പള്ളിക്കൂടം വീണ്ടെടുക്കുവാൻ വിളയാടി അയ്യൻ കാളി, അമരൻ കാളി, അജയ്യൻ കാളി, അധിപൻ കാളി, ഉണരും കാളി, ഉയരും കാളി, ഉലകിലെ ഉസിരൻ തൊഴിലാളി, വിളഭൂമികളുടെ അധികാരി.
1907 അവശത അനുഭവിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും വേണ്ടി സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്. അവർണരെ പ്രവേശിപ്പിക്കാനുള്ള സർക്കാർ ഉത്തരവുമായി ചാവടി നട സ്കൂളിലെത്തിയ അയ്യങ്കാളിയും സംഘവും സ്കൂൾ പ്രവേശനത്തിന് എതിർത്തവരെ ശക്തമായി നേരിട്ടു. എങ്ങനെയും അവർണ കുട്ടികളുടെ സ്കൂൾ പ്രവേശനം സാധ്യമാക്കും എന്ന തീരുമാനം അയ്യങ്കാളി എടുത്തത് ഈ സംഭവത്തോടെയാണ്.
കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പ്രൊഫസർ വി കാർത്തികേയൻ നായർ,
ഇന്ന് 14 വയസ്സുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം ഭരണഘടന മൗലികാവകാശമായി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ആദ്യം ഇന്ത്യയിൽ ശബ്ദമുയർത്തിയതാരെ? ഇന്ത്യയിൽ ആരുയർത്തിയാലും കേരളത്തിൽ ആദ്യം ഉയർത്തിയതാരെ? അത് നിരക്ഷരനായ അയ്യങ്കാളിയാണ്, തലയെടുപ്പുള്ള അയ്യങ്കാളിയാണ്. അതുകൊണ്ട് വിദ്യാർത്ഥി ലോകം, പ്രബുദ്ധ ലോകം, അത് ഒരിക്കലും അയ്യങ്കാളിയെ മറക്കാൻ പാടില്ലാത്തതാണ്. അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടി വിക്ടോറിയ ജൂബിലി ടൗൺ ഹാളിനെ അയ്യങ്കാളി സ്മാരക ഹാൾ എന്ന് മാറ്റിയത് ഡീകോളനൈസേഷൻ്റെ, ആപ കോളനീകരണത്തിൻ്റെ ഏറ്റവും ശക്തമായൊരു ചുവടുവയ്പ്പാണ്. ബ്രിട്ടീഷ് മേൽക്കോയ്മ നമ്മളിപ്പോഴും ഭാഗികമായിട്ട് അംഗീകരിക്കുന്നു. ഇംഗ്ലീഷ് ഭാഷയോടുള്ള വിധേയത്വം നമ്മളിപ്പോഴും കൊണ്ടു നടക്കുന്നു. ഇംഗ്ലീഷ് നിയമങ്ങളാണ് നമ്മളിപ്പോഴും അനുകരിക്കുന്നത്. മലയാളത്തിലോ പ്രാദേശിക ഭാഷയിലോ ആക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. മലയാളം നിർബന്ധിത പാഠ്യവിഷയമാക്കണമെന്ന് പറഞ്ഞപ്പോലും അതിശക്തമായ എതിർപ്പാണ് കേരളത്തിലെ മധ്യവർഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്.
ഇങ്ങനെയൊക്കെ ആയിരുന്നു അയ്യങ്കാളി. അയ്യങ്കാളിയെ അറിയണം, അയ്യങ്കാളിയെ മാത്രമല്ല കേരളത്തിന്റെ ചരിത്രം അറിയണം. അതിന് ഇങ്ങനെയൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടായേ മതിയാകൂ. കഴിഞ്ഞ ദിവസം കവി കുരീപ്പുഴ ശ്രീകുമാർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചു, മലയാളം സംസാരിക്കുന്ന ജനതയുടെ വലിയ ആഗ്രഹമായിരുന്നു മലയാളനാട് എന്ന കേരളം. ആദ്യകാലത്തൊക്കെ കേരളപ്പിറവി കെങ്കേമമായി ആഘോഷിച്ചിരുന്നെങ്കിലും പിന്നീട് അതിന്റെ മാറ്റു കുറഞ്ഞു. നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൽ പരേഡും മിഠായി വിതരണവും ഉണ്ടെങ്കിൽ കേരളപ്പിറവി ദിനത്തിൽ ഇതൊന്നുമില്ലാതായി. ഇംഗ്ലീഷും അമേരിക്കയുമാണ് മോചനമാർഗം എന്ന് ചിന്തിക്കുന്ന മലയാളികളുമുണ്ടായി. കേരളപ്പിറവി ദിനം സമുചിതമായി ആഘോഷിക്കേണ്ടതുണ്ട്. അന്ന് കുട്ടികളുടെ ഘോഷയാത്രകൾ ഉണ്ടാകണം. ആ യാത്രകളിൽ അവർ കെ കേളപ്പൻ, വക്കം ഖാദർ, ക്യാപ്റ്റൻ ലക്ഷ്മി, കെ പി കേശവമേനോൻ, പി കൃഷ്ണപിള്ള, കേളുനായർ, കെ മാധവൻ, എ കെ ജെ തുടങ്ങി ഭാരത സ്വാതന്ത്ര്യ സമര പോരാളികളുടെ വേഷങ്ങൾ അവതരിപ്പിക്കണം. മതപരമായ ആരാധനകൾ ഒന്നുമില്ലാത്ത ഐതിഹ്യ കഥാപാത്രമായ മഹാബലിയുടെ വേഷവും അവതരിപ്പിക്കാം. അയ്യാ വൈകുണ്ഠരും നാരായണഗുരുവും അയ്യങ്കാളിയും പൊയ്കയിലപ്പച്ചനും ബ്രഹ്മാനന്ദ ശിവയോഗിയും വാഗ്ഭടാനന്ദനും പി കെ റോസിയും നങ്ങേലിയും ഒക്കെ കുട്ടികളിലൂടെ പുനർജനിക്കുന്നത് നന്നായിരിക്കും. ചെറുശ്ശേരിയും എഴുത്തച്ഛനും നമ്പ്യാരും രാമപുരത്തു വാര്യരും മോയിൻകുട്ടി വൈദ്യരും അടക്കമുള്ള കവികളും വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരും ഒ ചന്തുമേനോനും സി വി രാമൻപിള്ളയും എസ് കെ പൊറ്റക്കാട്ടും ബഷീറും പൊൻകുന്നം വർക്കിയും അടക്കമുള്ള കഥാകാരന്മാരെയും അവതരിപ്പിക്കണം. വാഗൻ ട്രാജഡി, പുന്നപ്ര വയലാർ, കയ്യൂർ സമരങ്ങൾ, മേൽമുണ്ട് സമരം, പഞ്ചമിയുടെ സ്കൂൾ പ്രവേശനം, കർഷക തൊഴിലാളി സമരം, പെരുന്നാട്ടു സമരം തുടങ്ങിയ കേരളീയമായ ചെറുത്തുനിൽപ്പുകളുടെ ദൃശ്യങ്ങൾ അവതരിപ്പിച്ച് പുതിയ തലമുറയ്ക്ക് ചരിത്രാവബോധം ഉണ്ടാക്കുകയും വേണം. അതെ, അതാണ് ഏറ്റവും പ്രധാനം. ഐക്യകേരളം ഒരു ജനതയുടെ സ്വപ്നമായിരുന്നു. അതിലേക്ക് നമ്മൾ നടന്നെടുത്ത വഴികൾ മറവിയുടെ പാറമടയിലേക്ക് എറിഞ്ഞുകളയരുത്. കവി പറയുന്നത് ഏറ്റവും ശ്രദ്ധേയമായ വാക്കുകളാണ്. മതപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ പ്രകടനങ്ങൾ കേരളത്തിൽ സാധാരണമാണ്. കുട്ടികളിൽ ജാതിമത ചിന്തകളും അന്ധവിശ്വാസങ്ങളും മുളപ്പിച്ചെടുക്കുവാൻ ഈ പ്രകടനങ്ങൾ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തെക്കുറിച്ച് കുട്ടികൾ അറിയേണ്ടത്. നമ്മൾ നടന്നെടുത്ത വഴികൾ മറവിയുടെ പാറമടയിലേക്ക് എറിഞ്ഞു കളയരുത് എന്ന്.
കൂട്ടപ്പേയും കുരുവും പോയി, കൂട്ടായ്മകളുടെ കാലം വന്നു. എന്നാൽ ഇന്നും പുതിയ ഗുരുക്കൾ പെട്ടു, കൂട്ടപ്പേയും വന്നു. ചിറകൾ വറ്റി വരണ്ടു വരുന്നു, കിണറുകളൊക്കെ ഇടിഞ്ഞടിയുന്നു. മുന്നിൽ മാലിന്യം നിറയുന്നു, എങ്ങും ക്രൂരത കൂത്താടുന്നു. അന്നാധാര ശരീരികൾ അശരണരന്നം തേടി അലഞ്ഞിടുന്നു. അയ്യൻകാളിക്കനുയായികളുടെ എണ്ണം മണ്ണിൽ കൂടി വരുന്നു.